ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ததா அதுபோலே அந்யத்ர அஸ்மான் கிருதா கிருதா, അതുപോലെ തന്നെ എന്താണ് കൃതത്തിൽ നിന്നും അകൃതത്തിൽ നിന്നും. കൃതം എന്ന് പറയുന്ന കാര്യം, അകൃതം എന്ന് പറയുന്ന കാരണം. ഇപ്പൊ കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇവിടെ കാണപ്പെടുന്ന സർവവും അനുഭവപ്പെടുന്ന സർവവും കാര്യകാരണ രൂപത്തിലിരിക്കുന്നു, പരസ്പര ബദ്ധമായിരിക്കുന്നു. ഇതിനും അപ്പുറമുള്ള തന്നെയത്ര കിഞ്ച അതുമാത്മാവിനെ കുറിച്ച് പറയുന്നു. കാര്യകാരണ രൂപ കാര്യകാരണ ബദ്ധമായിരിക്കുന്ന സർവവും, അതിനാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ആത്മാവിന് കാര്യകാരണ ബന്ധമില്ല, നിഷ്പ്രപഞ്ചം എന്നതിനെ കുറിച്ച് പറയുന്നു. എവിടെ ചെല്ലുമ്പോഴാണ് ഈ കാര്യകാരണ ബന്ധം അറ്റുപോകുന്നതാണ് ആത്മാവ്. അന്യത്ര ഭൂതാച്ച അതിക്രാന്ത കാല, ഭൂതകാലത്തിന് അപ്പുറമുള്ളത്. ഭവ്യാച്ച ഭവിഷ്യതശ്ച, ഭാവി കാലത്തിനപ്പുറമുള്ളത്. തഥാ അന്യത്ര വർത്തമാന, വർത്തമാനത്തിനും അപ്പുറമുള്ളതാണ്. ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം കാലസങ്കല്പത്തോടുകൂടിയാണ് നമുക്ക് വരുന്നത്. പക്ഷെ ആത്മാവ് കാലസ്പർശിയല്ല, കാലാതീതമാണ്. ആത്മാവിനെ കുറിച്ചുള്ള കാലസങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക് കരുതുന്നു, ഞാൻ അനാദിയായി സംസാരത്തിൽപ്പെട്ടിരിക്കുന്നു. ഇത് ആത്മാവിനെ കുറിച്ചുള്ള കാലസങ്കല്പമാണ്. അനാദികാലമായി ഞാൻ ബന്ധനസ്ഥനാണ്, ഞാനിപ്പോ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതും ആത്മാവിനെ കുറിച്ചുള്ള കാലസങ്കല്പമാണ്. കാലബദ്ധമായി ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. പിന്നെ അവൻ ചിന്തിക്കുകയാണ്, എന്താണ്, ഞാൻ നാളെ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനായി തീരും. ഇതും കാലബന്ധമായി ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പമാണ്. അപ്പൊ നാളെ മോക്ഷം, ഭാവിയിലെ മോക്ഷത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? അത് അജ്ഞാനമാണ്. വർത്തമാനത്തിലെ ബന്ധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വർത്തമാനത്തിലെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അതും അജ്ഞാനമാണ്. കാലം ഏതെങ്കിലും കാലത്തിൽ സംഭവിക്കുന്നതല്ല മോക്ഷം, ഭാവി കാലത്തിൽ സംഭവിക്കും. നാളെ അങ്ങനെ ഒരു നാളെയിൽ സംഭവിക്കുന്നതല്ല മോക്ഷം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അത് കാലാതീതമായ തത്വമാണ് മോക്ഷം എന്ന് പറയുന്നത്. ഒരു കാലത്തിൽ സംഭവിക്കുന്നതല്ല. അപ്പൊ നാളെ മോക്ഷം, നാളത്തെ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഇതെല്ലാം എന്താണ്? അജ്ഞാന വിലാസമാണ്, അല്ലെങ്കിൽ മായാകാര്യങ്ങളാണ്. അന്യത്ര ഭാവി, ഇപ്പൊ ഭാവിയിൽ ഒന്നില്ല. അങ്ങനെ എവിടെയാണ് ആ സ്വരൂപബോധം? എപ്പോഴാണോ പ്രകാശിക്കുന്നത്, അപ്പൊ കാലബോധം അവിടെയില്ല. ഭൂത വർത്തമാന ഭാവി ബോധങ്ങളൊന്നുമില്ല, വർത്തമാനവുമില്ല. വർത്തമാനവും എന്താണ്? കാലബദ്ധമാണ്. കാലം എന്ന് പറയുന്നത് എന്താണ്? മായയുടെ പര്യായമായിട്ടാണ് പറയുന്നത്, അദ്വൈതത്തിൽ പറയുന്നത് മായ. അത് തന്നെയാണ് കാലം. മായയുടെ ഏറ്റവും പ്രകടമായ രൂപം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രകടമായിരിക്കുന്ന ഒരു പാതാണ് കാലം എന്ന് പറയുന്നത്. മായയുടെ പര്യായമായിട്ടാണ് കാലത്തെ പറയുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള ഈ ബോധം, ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ജീവനെ ഭ്രമിപ്പിക്കുന്ന മായാശക്തി. അതാണ് ഈ സംസാര ഭ്രമത്തിന് കാരണമായിരിക്കുന്ന മായയുടെ ഏറ്റവും വ്യക്തമായ രൂപമാണ് കാലബോധം. ആ കാലബോധത്തിൽ നിന്നുകൊണ്ട് ആണ് മനുഷ്യൻ, എന്നുവെച്ചാൽ മായാബോധത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ മുക്തിക്ക് വേണ്ടി, നാളത്തെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. മുക്തി ആ കാലബോധത്തിന് കാലബോധം കൊണ്ട് പരിച്ഛിന്നമാകുന്ന ഒന്നല്ല, മനസ്സിൽ അത് കാലബോധം നശിക്കുന്നിടമാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോ നാളത്തെ മോക്ഷം അത് സംഭവിക്കുമ്പോൾ അത് കാലാതീതമായിരിക്കും, എന്നുവെച്ചാൽ അവിടെ നാളെയില്ല, വർത്തമാനമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഭാവ്യാച്ച, അത് ഭാവിക്ക് മാത്രമാണ്, ഭാവി രൂപത്തിലുള്ള കാലത്തിനും അതപ്പുറമാണ്. അപ്പൊ ഇത്രയും സൂക്ഷ്മമായി ആത്മതത്വത്തെ നചികേശ് ഗ്രഹിച്ചിരിക്കുന്നു. കാലത്രയേണ എന്ന് ഭരിച്ച് ഗ്രഹിച്ച അതിനെ വിശദീകരിക്കുന്നു. കാലത്രയത്തിൽ പരിച്ഛേദിക്കപ്പെടാത്തത് എന്നിട്ട് കാലബദ്ധമായി ചിന്തിക്കാൻ കഴിയാത്തതാണ് ആത്മാവ്. ഇന്നലെ, ഇന്ന്, നാളെ എന്ന് കാലത്തോട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയാം. എന്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാം, ഇന്നലെ ബാല്യം, ഇന്ന് യൗവനം, നാളെ വാർദ്ധക്യം, അങ്ങനെ ശരീരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാം. ആത്മാവിനെ ഒരിക്കലും കാലവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കാലത്രയണ എന്ന പരിച്ഛേദി, കാലം കൊണ്ട് പരിച്ഛേദിക്കപ്പെടാത്തത്. ഇത് ഈദൃശം വസ്തു, ഇങ്ങനെ ഒരു വസ്തു, ഇതെന്താണ് ഇങ്ങനെ ധർമാധർമ്മങ്ങൾക്ക് കാര്യകാരണങ്ങൾക്ക് കാലത്തിന് അതീതമായിട്ടുള്ളത്? അങ്ങനെ ഒരു വസ്തു പറയുന്നു, സർവവ്യവഹാര ഗോചര അതീതം, സർവവ്യവഹാര വിഷയങ്ങൾക്കും അപ്പുറമുള്ളത്. സർവവ്യവഹാര വ്യവഹാരം, ശബ്ദപ്രയോഗം, പ്രവൃത്തി, ചിന്ത, അതാണ് വ്യവഹാരം. എല്ലാ ശബ്ദപ്രയോഗങ്ങൾക്കും എല്ലാ പ്രവൃത്തികൾക്കും എല്ലാ ചിന്തകൾക്കും വിഷയമല്ലാത്തത്, ഒരു ചിന്തയ്ക്കും ഒരു വാക്കിനും ഒരു പ്രവൃത്തിക്കും വിഷയമല്ലാത്തത്. അതായത് ഒരു ചിന്തയിലൂടെയും നിശ്ചയിക്കാൻ കഴിയാത്തതും ഒരു വാക്കിലൂടെയും വെളിപ്പെടുത്താൻ കഴിയാത്തതും ഒരു പ്രവൃത്തിയിലൂടെയും പ്രാപിക്കാൻ കഴിയാത്തതും എന്നാണ് സർവവ്യവഹാര ഗോചരാതീതം. അതാണ് ആത്മാവ് എന്ന് ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ നഗരീയസ് വ്യക്തമായി ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പശ്യസി ജാനാസി, അങ്ങനെ ഒന്നിനെ നീ അറിയുന്നുവെങ്കിൽ അത് പറയുമാക്കി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മതത്വം ഒരു സിദ്ധനായ ഒരു ഗുരുവിൽ നിന്ന് അത് ശ്രവിക്കുമ്പോൾ മാത്രമേ ഉത്തമനായ ഒരു ശിഷ്യന് ആത്മബോധം ശരിയായി പ്രകാശിക്കത്തുള്ളൂ എന്ന്. അതിനാണ് സമ്പ്രദായ രക്ഷ എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നഗീസ് ചോദിക്കണമെങ്കിൽ ആത്മാവിനെ കുറിച്ച് അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് നഗീസ് വേദം അധ്യയനം ചെയ്യുകയും ആത്മവിചാരം ചെയ്യുകയൊക്കെ ചെയ്ത ആളാണ്. പക്ഷെ ആ അതിന്റെ ആ പരിപൂർണതയ്ക്ക് അവിടെ ഒരു മുക്ത പുരുഷനിൽ നിന്നുള്ള ഉപദേശം അനിവാര്യമാണ്. അതിനുവേണ്ടി ചോദിക്കുന്നു, അതിനുവേണ്ടിയിട്ടാണ് അവിടെ മലബോധത്തിൽ പോയി നേരിട്ട് ചോദിക്കുന്നു. അല്ലാതെ ആത്മാവിനെ കുറിച്ച് തികച്ചു അജ്ഞനായതുകൊണ്ടല്ല, അത് ഇവിടെ വന്ന് വ്യക്തമാണ്. നരികേശ് തന്നെയാണ് യമദേവൻ ഉപദേശിക്കുന്നത്. ഇങ്ങനെയാണ് നരികേശ് എങ്ങനെയാണ് ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഉപദേശം. അപ്പൊ ചോദ്യകർത്താവിന്റെ ചോദ്യവും ഇവിടെ ഉപദേഷ്ടാവിന്റെ ഉപദേശിച്ചു വന്നതാണ്, കണ്ടുവന്നതാണ്. അപ്പോൾ അന്തിമമായി ശിഷ്യന്റെ പ്രശ്നവും ഗുരുവിന്റെ സമാധാനവും ഒന്നായിരുന്നു. അങ്ങനെ ഒന്നായിരിക്കുമ്പോഴാണ് പൂർണ്ണമായ ആ ഗുരു ശിഷ്യ പാരസ്പര്യം ഒന്നായിത്തീരുന്നു. ഗുരു എന്താണോ ഗുരുവിന്റെ ചോദ്യത്തിൽ വെളിപ്പെടുന്നത്, അതുതന്നെ ശിഷ്യന്റെ ചോദ്യത്തിൽ എന്താണോ വെളിപ്പെടുന്നത്, അത് തന്നെ ഗുരുവിന്റെ ഉത്തരത്തിലും വെളിപ്പെടുന്നു. രണ്ട് രണ്ടല്ല, പ്രശ്നവും സമാധാനവും രണ്ടല്ല. ആ പ്രശ്നവും സമാധാനവും ഒന്നാകുമ്പോൾ അവിടെ ഗുരു നൈവ ശിഷ്യ എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരും. അങ്ങനെയാണ് പറയുന്ന ശാസ്ത്രത്തിൽ. അവിടെ ഗുരുവിന്റെ ശിഷ്യനും, ഇത് ഗുരുവിന്റെ പ്രശ്നം വേറെയല്ല, ശിഷ്യന്റെ പ്രശ്നം വേറെയല്ല, ഗുരുവിന്റെ സമാധാനം വേറെയല്ല. അത് ഇതിന്റെ പരിസമാപ്തി കാണിക്കുകയാണ്. ആത്മ അന്വേഷണത്തിന്റെ പരിസമാപ്തി, ആത്മസാക്ഷാത്കാരത്തിന്റെ പരിപൂർണത, അത് ഞാനിവിടെ പറയുന്നു ആ ഒരവസ്ഥയെ കുറിച്ച്. അവിടെയും ഒരു ചോദ്യവും ഒരു ശിഷ്യവും, ഒരു ശിഷ്യന്റെ ഒരു ചോദ്യവും ഒരു ഗുരുവിന്റെ ഒരു സമാധാനവും അവിടെയും അവശേഷിക്കുന്നു. പക്ഷെ അവിടെ അതിൽ വ്യത്യാസം കാണത്തില്ല. അവിടെ ഗുരുവും ശിഷ്യനും തമ്മിൽ ഭേദമുണ്ട്. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇവിടെ അവസാനമായി കാണിക്കുന്നത്, നഗീയസിനെയും യമദേവനെയും സംബന്ധിച്ചിടത്തോളം. എല്ലാ ഒരവസ്ഥയും മാത്രമേ ഗുരുവിന് ശേഷി ഗുരുവിനൈക ശേഷി എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരത്തുള്ളൂ. അതിന്റെ അർത്ഥം ധർമ്മമാണ്, ധർമ്മത്തിന് അന്യത്ര, അപ്പുറമുള്ളത് അധർമ്മമാണ്. അധർമ്മത്തിന് അന്യത്ര, അപ്പുറമുള്ളതും അസ്മാ കൃതാകൃത, കാര്യകാരണങ്ങൾക്ക് അപ്പുറമുള്ളതും ഭൂതാദ, ഭൂതത്തിൽ നിന്നും ഭാവിയിൽ നിന്നും അന്യത്ര, അപ്പുറമുള്ളതുമായ യത് ഏതെന്നാണ് തത്വശക്തി, അങ്ങറിയുന്ന അതിനെ വദ, എനിക്ക് ഉപദേശിക്കൂ എന്നാണ്. അടുത്ത യമദേവന്റെ ഉപദേശമാണ് മറുപടി പറയുകയാണ്. സർവേ വേദ യത് പദം ആമനന്തി തപാംസി സർവാണിച്ച യത് വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത് തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇതി തത്. സർവേ വേദാഹ യത് പദം ആമനന്തി തപാംസി സർവാണി ച ഏത് വദന്തി ഏത് ഇച്ഛന്ത ബ്രഹ്മചര്യം ചരന്തി തത് തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇതി ഏത് സർവേ വേദാ യത് പദമാമനന്തി തപാംസി സർവാണി ച യത് വദന്തി യത് ഇച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമ്യോമിത്യേതത്. ഇത്യേകം പൃഷ്ടവതേ, ഇങ്ങനെ ചോദിച്ച നചികേതസ്സിനോട് മൃത്യു വാച മൃത്യുദേവൻ മറുപടി പറഞ്ഞു. പൃഷ്ടം വസ്തു വിശേഷണാന്തരം ച വിവക്ഷൻ. പൃഷ്ടം വസ്തു വിവക്ഷൻ, ചോദിച്ച കാര്യത്തെ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടും ആസനാ രീതികളെ കുറിച്ച് തന്നെ പറയാം. അതെല്ലാം കൂടി പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. സർവേ വേദാഹ, എല്ലാ വേദങ്ങളും, യത് പദം, ഏതൊരു പദമാണോ പദനീയം ഗമനീയം, പ്രാപിക്കേണ്ടതായ സ്ഥാനം അതാണ് പദം, അല്ലെങ്കിൽ അറിയേണ്ടതായ സ്ഥാനം അതാണ്. അവിഭാഗേന അവിരോധേന, പരസ്പര വിരോധമില്ലാതെ ഒരേ സ്വരം ഒരേ താല്പര്യത്തോടുകൂടി എല്ലാ വേദങ്ങളും ഏതിനെയാണോ അറിയേണ്ടത് അല്ലെങ്കിൽ പ്രാപിക്കേണ്ടത് എന്ന് ആമനന്തി പ്രതിപാദയന്തി പ്രതിപാദനം ചെയ്യുന്നത് അതിനെ പറയാൻ പോവുകയാണ്. എല്ലാ വേദങ്ങളും പ്രാപ്യമായി ജ്ഞേയമായി ഒന്നിനെയാണ് പ്രതിപാദനം ചെയ്യുന്നത്. തപാംസി സർവാണിച്ച, എല്ലാ തപസ്സുകളും യദ്വദന്തി പ്രാപ്തിയർത്ഥാൻ, ഏതെന്തിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണോ. യദ്വദന്തി എന്ന് പറഞ്ഞാൽ സർവ തപസ്സുകളുടെയും അന്തിമമായ ലക്ഷ്യം ഏതെന്തിനെ പ്രാപിക്കലാണോ എന്നാണ്. എല്ലാ വേദങ്ങളും ഇതിനെ പ്രാപിക്കാൻ വേണ്ടിയാണോ എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, നാനാ വിഷയങ്ങൾ വേദങ്ങളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും വേദങ്ങളിൽ കർമ്മകാണ്ഡമാണ്, അഗ്നിഹോത്രം, ജ്യോതിഷ്ഠമാണ്, അശ്വമേധം തുടങ്ങിയ കർമ്മങ്ങൾ പറയും. ഇതെല്ലാം ആത്മാവിനെ പറയുന്നു എന്നുകൊണ്ട് പറഞ്ഞു. അതാണ് അദ്വൈതികളുടെ അഭിപ്രായം അനുസരിച്ച് കർമ്മങ്ങളും ഇതിന് വിധി നിഷേധങ്ങൾ ഉൾപ്പെടെ സർവ വേദത്തിന്റെ വിധി നിഷേധം അർത്ഥവാദം ഇതിന്റെ എല്ലാം അന്തിമമായ താല്പര്യം ആത്മാവിനെ ബോധിപ്പിക്കുന്നതിനാണ് എന്നാണ്. ഇത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരമ്പരയായിട്ട് കാമ്യ കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പോലും കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗാദി ലോകങ്ങളിൽ പോയി അതനുഭവിച്ച് അതിൽ നിന്ന് വിരക്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വിരക്തനായവൻ വീണ്ടും അവൻ നിഷ്കാമകർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി നേടി ജ്ഞാനപ്രാപ്തിയിലൂടെ മോക്ഷത്തെ നേടുന്നു. അപ്പൊ കാമ്യകർമ്മങ്ങൾ പോലും നിഷിദ്ധകർമ്മങ്ങൾ പോലും നിഷിദ്ധകർമ്മങ്ങളും അവിടെ പറയുന്നത് ആ നിഷിദ്ധകർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാപമുണ്ടാവും, പാപത്തിന്റെ ഫലമായി നരക അനുഭവങ്ങളുണ്ടാവും. അതും അവനെ വീണ്ടും അതിന്റെ സംസ്കാരം അവനിൽ ഉണ്ടായി അവനെ മുമുക്ഷമാക്കുന്നു. അപ്പം പരമ്പരയായിട്ട് വേദത്തിന്റെ മുഴുവൻ താല്പര്യം അത് കൽപ്പാന്തം വരെയുള്ള സുഖഭോഗങ്ങളെ തിരിക്കുന്ന കർമ്മങ്ങൾ വേദത്തിൽ തിരിച്ചാൽ അതിന്റെയും താല്പര്യം എന്താണ്? അവനെ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ് എന്നാണ്. ഈ ഏത് പ്രവൃത്തിയിൽ നിന്നാലും അവന് സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരം അവനിൽ വർദ്ധിച്ചു വരുമ്പോൾ ക്രമേണ അവന് വിരക്തിയും മറ്റും ഉണ്ടാകും. അവന് ചിലപ്പോൾ അനേക ജന്മങ്ങൾ വേണ്ടിവരും, പക്ഷെ എന്നായാലും അതുണ്ടാവും എന്നാണ്. അതെല്ലാവരും സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഇന്ന് വർത്തമാനകാലത്തുള്ള ഓരോ ജീവന്മാരും അനേക കൽപ്പങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞവരാണ്. അപ്പൊ അനേക കൽപ്പങ്ങളിൽ അഗ്നിഹോത്രം, ജ്യോതിഷവും പോലെയുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞവരാണ്. ചാതുർവർണ്ണങ്ങളിലും ചതുരാശ്രമങ്ങളിലും ജീവിച്ചവരാണ്. പക്ഷിമൃഗാതിരൂപങ്ങളിലെല്ലാം ജീവിച്ചു കഴിഞ്ഞവരാണെന്നാണ് വേദം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അനേക കോടി കൽപ്പങ്ങളിൽ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവന്റെ ഉള്ളിൽ പൂർവ്വ വാസന കൊണ്ട് പുണ്യബലം കൊണ്ട് അവന് ആത്മാഭിമുഖ്യമുണ്ടാകും. അപ്പൊ ഇതിന് വേദം കാരണമായി തീരും എന്നാണ്. അതുകൊണ്ട് വേദം സാക്ഷാത്കരണം പരമ്പരയാ ആത്മവസ്തുവിനെ ബോധിപ്പിക്കുകയാണ്. അതാണ് വേദത്തിന്റെ പരമ താല്പര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ആമനന്തി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ തപസ്സുകളും അതുപോലെ തന്നെ തപസ്സുകളുണ്ട്, കാമ്യമായ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തപസ്സുകളുണ്ട്, പണിമാതി ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തപസ്സുകളുണ്ട്, അതിൽ കാമ്യ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള തപസ്സുകളാണെങ്കിൽ ആ തപസ്സുകളെല്ലാം അവനിൽ ക്രമേണ വൈരാഗ്യത്തെ ഉണ്ടാക്കും, അങ്ങനെ അവൻ മോക്ഷത്തിലേക്ക് നയിക്കും. അവസാനം അവന് കാമ്യ വസ്തുക്കളെയാണ് കൊടുക്കുന്നതെങ്കിലും ക്രമേണ അതും അവനെ നിരത്തി ഉണ്ടാക്കും എന്ന്. അതുകൊണ്ട് തപാംസി സർവാണി, എല്ലാ തപസ്സുകളും ഏകന്ദനെയാണോ പ്രാപിക്കാൻ വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്നത്, യത് പ്രാപ്തിയർത്ഥാനി, ഏകന്ദനെ പ്രാപിക്കുന്നതിന് വേണ്ടിയാണോ. യദിച്ഛന്ത ഇനി ശരിയായ രീതി ഏകന്ദനെ ആഗ്രഹിച്ചുകൊണ്ടാണോ ബ്രഹ്മചര്യം ചരന്തി, ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നത്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഗുരുകുലവാസ ലക്ഷണം, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുകുലവാസം, ഗുരുകുലത്തിൽ വസിക്കുന്നതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യത്തിന്റെ മുഖ്യമായ ബ്രഹ്മചര്യത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വേദത്തിലും ശാസ്ത്രങ്ങളിലും എല്ലാം പറയുന്ന ഗുരുകുലവാസമാണ്. ഗുരുകുലവാസത്തിലെ നിയമങ്ങളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മ വേദ തദർത്ഥം വ്രതം ചരതീതി ബ്രഹ്മചാരി എന്നത് വേദ അധ്യയനത്തിന് വേണ്ടി ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് ഒരാൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ എന്നാണ്. അത് മാത്രമാണ്, വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിനെ വേദത്തിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നു. ഒരാൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു, അയാൾ ഗുരുകുലത്തിൽ താമസിക്കുന്നില്ലെങ്കിൽ അയാൾ ബ്രഹ്മചാരിയല്ല. എന്തുകൊണ്ട്? അപ്പം വേദാധ്യയനം പോലെയുള്ളത് അതിന്റെ ഒരു ഭാഗമാണ്, അതെല്ലാം കൂടെ അനുഷ്ഠിച്ചാൽ ബ്രഹ്മചര്യം അവിടെ പൂർത്തിയാവും. ബ്രഹ്മചര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വേദാധ്യയനം. ആ വേദാധ്യയനത്തിന് വേണ്ടി കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമങ്ങളിൽ ഒന്ന് മാത്രമേ ആവുന്നുള്ളൂ, നമ്മൾ സാധാരണ പറയുന്ന അഷ്ടാംഗ മൈഥുനത്യാഗ രൂപത്തിലുള്ള ബ്രഹ്മചര്യവും മറ്റും. അത് ബ്രഹ്മചര്യത്തിന്റെ ഒരു അംശം മാത്രം. ബ്രഹ്മചര്യത്തിന്റെ മുഖ്യ അംശം എന്ന് പറയുന്നത് വേദാധ്യയനമാണ്. നമ്മുടെ സ്മൃതികളിലും വേദങ്ങളിലും എല്ലാം പറയുന്ന ബ്രഹ്മചര്യം. അതോടൊപ്പം അവിടെ ഗുരുകുലത്തിൽ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം, ഗുരുശുശ്രൂഷ, ആചാര്യസേവ, വേദാധ്യയനം, പിന്നെ അവിടെ പൊതുവെ പറയുന്ന നിയമങ്ങളുണ്ട്. അല്പാഹാരം ചെയ്യുന്ന വസ്ത്രം എന്നൊക്കെ പറയുന്ന പഴയകാലത്ത് പറയുന്ന ആ നിയമങ്ങൾ, ആ നിയമങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പല വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിന് ബ്രഹ്മചര്യം നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും പറയുന്നില്ല. വീര്യധാരണം എന്ന് മറ്റും പറയുന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നു. മുഖ്യമായിട്ട് എല്ലാ നിയമങ്ങൾക്കും ചേർത്തിട്ടാണ്. കാരണം ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന് വേദം എന്നുള്ള അർത്ഥമുണ്ട്. ബ്രഹ്മ സത്യം തപോ ഇങ്ങനെ നാനാർത്ഥങ്ങളുണ്ട് ബ്രഹ്മശബ്ദത്തിന്. വേദം എന്നർത്ഥമുണ്ട്, തപസ് എന്നർത്ഥമുണ്ട്, ബ്രാഹ്മണൻ എന്നർത്ഥമുണ്ട്, ബ്രഹ്മാവ് എന്നർത്ഥമുണ്ട്, പരമാത്മാവ് എന്നർത്ഥമുണ്ട്. ഇങ്ങനെ ഒരുപാട് അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദമാണ് ബ്രഹ്മം. അതിൽ വേദം എന്നുള്ള അർത്ഥം എടുക്കുമ്പോഴാണ് ബ്രഹ്മചാരി എന്നുള്ള ശബ്ദം വരുന്നത്, അതിന്റെ വ്യാകരണ നിയമങ്ങളനുസരിച്ച്. വേദാധ്യയനത്തിന് വേണ്ടി പാലിക്കുന്നു, നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഒരു ഗുരുകുലത്തിൽ താമസിച്ച് വേദാധ്യയനം പോലെയുള്ള വേദാധ്യയനം എന്ന് പറയുമ്പോൾ അധ്യാത്മ വിദ്യയുടെ അധ്യയനം ഇതെല്ലാം വരും. ഇങ്ങനെയുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാൾ മാത്രമേ ബ്രഹ്മചാരി എന്നുള്ള വേദനർഹമാകുന്നു. അപ്പോൾ ഗുരുകുലവാസം അവിടെ നിർബന്ധമാണ്, അതിനൊരാൾ ബ്രഹ്മചാരിയാകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബ്രഹ്മചര്യം, അതാണ് ഇവിടെ ഭാഷ്യകാരൻ പ്രത്യേകം പറഞ്ഞത് ഗുരുകുലവാസ ലക്ഷണം, ഗുരുകുലവാസ രൂപത്തിലുള്ള ആ ബ്രഹ്മചര്യം, അതാണ് മുഖ്യമായിട്ടുള്ള ബ്രഹ്മചര്യം. ഒന്നുകൂടെ പറയുന്നത് എന്താണ്? അന്യദ്വാ ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയുള്ള അന്യ അനുഷ്ഠാനം, അതും ആകാം. അത് മുഖ്യമല്ല പറയുന്ന അന്യദ്വാ, അന്യവും ആകാം എന്നത് ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന മറ്റനുഷ്ഠാനം, ഗുരുകുലവാസം കൂടാതെ വരുന്ന അനുഷ്ഠാനം അതും. അതുകൊണ്ട് അന്യദ്വാ അതിന് വികല്പമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മപ്രാപ്ത്യർത്ഥം ചരന്തി, ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നത് അത്. തത്തേതുഭ്യം പദം ജ്ഞാതുമിച്ഛസി, ഏതിനു വേണ്ടിയിട്ടാണോ ഇതെല്ലാം അനുഷ്ഠിക്കുന്നത് പദം, ആ പദം, ആ പ്രാപ്തിസ്ഥാനം നിനക്ക് യജ്ഞാതുമിച്ഛസി, അതാണെന്നോ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ പദത്തെ, ആ പ്രാപ്തിസ്ഥാനത്തെ. സംഗ്രഹീണ സംക്ഷേപത, സംക്ഷേപമായിട്ട് ബ്രവീമി ഞാനിതാ പറയാൻ പോകുന്നു. എന്താണ് ഓം എത്തിയത്? ഏതത് ഓം ഇരിക്കുക, ഓം എന്നാണ്. ഓം എന്നുള്ള ശബ്ദം കൊണ്ടാണ് ബോധിപ്പിക്കുകയാണ്. സർവ വേദങ്ങളും ബോധിപ്പിക്കുന്നതും ആ ഓം എന്ന തത്വത്തെയാണ്. സർവ തപസ്സുകളും അനുഷ്ഠിക്കുന്നതും ആ ഓം എന്ന പ്രാപ്തിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ബ്രഹ്മചര്യം പോലെയുള്ള അനുഷ്ഠാനങ്ങൾ എല്ലാം അനുഷ്ഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. തദ്ദേശ പദം ബുഭുക്ഷിതം, അറിയാൻ ഇഷ്ടപ്പെട്ടത്, ആഗ്രഹിച്ചതാണ്. ബുഭുക്ഷ ബോധിക്കാൻ ഇഷ്ടപ്പെട്ടത്, ത്വയാ നീ അറിയാൻ ആഗ്രഹിച്ചത്. തദ്ദേശ ഓമിരി, ഓം ശബ്ദവാക്യം, ഓം ശബ്ദ പ്രതീകം ച. ഓം എന്നുള്ളതിന് ഒന്നുകൂടി വിശദീകരിച്ചിരിക്കുകയാണ്. ഓം എന്ന് പറഞ്ഞാൽ ഓം ശബ്ദവാക്യം, ഓം ശബ്ദ പ്രതീകം. ഇവിടെ പറയുന്നത് ഓം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ തത്വജ്ഞാനത്തിനും ഓംകാര ഉപാസനയ്ക്കും വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കുന്നത്, രണ്ടിനും വേണ്ടിയിട്ടാണ്. ഓം എന്ന് പറയുമ്പോൾ ഒന്ന്, ഓം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ശബ്ദ ആകാരം, അതായത് ലിപി ഓം, അതും ഓംകാര ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ലിപി എങ്ങനെയാണോ താളഗ്രാമം, അല്ലെങ്കിൽ പ്രതിമ വച്ചിട്ട് ദേവനെ ഉപാസിക്കുന്നു, ശിവലിംഗം വെച്ചിട്ട് ശിവനെ ഉപാസിക്കുന്നു, ശിവലിംഗം വെച്ചിട്ട് ശിവനെ ഉപാസിക്കുമ്പോൾ ശിവലിംഗം എന്ന് പറയുന്ന വസ്തു, ശിലാഖണ്ഡം, അതിനെ ശിവനായിട്ട് സങ്കല്പിക്കുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ശിലാരൂപത്തെ, വിഷ്ണുവിന്റെ ശിലാരൂപം അത് കണ്ടിട്ട് അത് വിഷ്ണുവാണെന്ന് സങ്കല്പിക്കുന്നു. അത് വിഷ്ണുവാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അതിനെ കുളിപ്പിക്കുന്നത്, അതിന് വസ്ത്രങ്ങൾ ചേർക്കുന്നത്, അവര് ആഭരണങ്ങളൊക്കെ അണിയിക്കുന്നു. അപ്പോ ഉപാസന, ഉപാസന സമയത്ത് ആ വിഗ്രഹം, ശിലാവിഗ്രഹം വിഷ്ണുവാണ്. ആ വിഗ്രഹത്തെ തന്നെ വിഷ്ണുവായി കാണുക, പ്രത്യേക ഉപാസന. ആ വിഗ്രഹത്തിലൂടെ വേറൊരു ദൈവത്തെയാണ് ഉപാസിക്കുന്നത്, വിഗ്രഹത്തെ തന്നെ വിഷ്ണുവായിട്ട് കാണും. അല്ലെങ്കിൽ പിന്നെ വിഗ്രഹത്തിൽ അതൊക്കെ ചെയ്യുന്നത് വ്യർത്ഥമായി തീരും. വിഗ്രഹത്തിലൂടെ വേറെ ചൈതന്യത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ വിഗ്രഹത്തിനെന്തിനാ കുളിപ്പിക്കുന്നതും ചന്ദനം ചേർക്കുന്നു? അപ്പൊ ആ വിഗ്രഹത്തെ തന്നെയാണ് അയാൾ വിഷ്ണുവായി കാണുന്നത്, ഗുരുവായൂരപ്പനായി കാണുന്നത്. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന രൂപത്തെയാണ്, ആ വിഗ്രഹത്തെ തന്നെ ഗുരുവായൂരപ്പനായി കാണുന്നത്. അങ്ങനെ ഓം എന്ന് പറയുന്ന ആ രൂപത്തെ, ശബ്ദ പ്രതീകമാകുന്ന ലിപിയെ ഉപാസിക്കുന്ന അങ്ങനെ ഒരു വാസനയുണ്ട്, അതായത് ആ ഓം. അതുകൊണ്ടാണ് ഓം എന്ന് പറയുന്ന പടം വരച്ചു വിട്ടിട്ട് അതിനെ ധ്യാനിക്കുന്നു. അതിലൂടെ അത് പരബ്രഹ്മമാണെന്ന് ധ്യാനിക്കുന്നു. അങ്ങനെ ആ കാണുന്ന രൂപം ഓം എന്ന് എഴുതി അതിന് ലൈറ്റൊക്കെ ഇട്ട് കളറൊക്കെ കൊടുക്കും, അതിനു മുമ്പ് ഇരുന്ന് ധ്യാനിക്കാറുണ്ട്. അപ്പൊ ഈ കാണുന്ന ആ രൂപം അത് പരബ്രഹ്മമാണെന്ന് അങ്ങനെ ഉപാസനയുണ്ട്. ഇനി ഓം എന്ന് പറയുന്ന ശബ്ദം, അവിടെ ലിപിയല്ല ശബ്ദം, ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ മുഴങ്ങുന്ന ആ ശബ്ദം, അതിനെ ഉപാസിക്കുന്ന രീതി, നാദ അനുസന്ധാനത്തിനും മറ്റും ശബ്ദത്തെ അനുസന്ധാനം ചെയ്യും, എങ്ങനെ പരബ്രഹ്മമായിട്ട്. അങ്ങനെയുണ്ട് ശബ്ദ ഉപാസം. മറ്റത് ആ ലിപിയെ ഉപാസിക്കുന്നു, വിഗ്രഹത്തെ ഉപാസിക്കുന്ന പോലെ മതത്തിൽ ആ ശബ്ദത്തെ ഉപാസിക്കുന്നു. ഇനി വേറെ തരത്തിൽ ഉപാസനയുണ്ട്. ഓം എന്ന് പറയുന്ന ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ, ആന എന്ന് പറയുന്ന ശബ്ദത്തെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു രൂപം നമ്മുടെ തുമ്പിക്കൈയും ചെവിയും കാലും കൊമ്പും ഒക്കെ ഉള്ള ഒരു രൂപം. അങ്ങനെ ഓം എന്നുള്ള ശബ്ദത്തെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു രൂപം നമ്മുടെ ഓം എന്നുള്ള ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വസ്തുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും, കാരണം അതൊരു വസ്തുവിന്റെ പ്രതീകമല്ല, അതൊരു വസ്തുവിന്റെ രൂപം ഉണ്ടാകുന്നത്. പക്ഷെ ആന എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ട്, ആ ശബ്ദം ഒരു വസ്തുവിന്റെ വാചകമാണ്, അതുകൊണ്ട് അതിന്റെ വാച്യമായിരിക്കുന്ന വസ്തുവിന്റെ വസ്തുവായിരിക്കും മനസ്സിൽ സ്ഫുരിക്കുന്നത്, അതിന്റെ സ്മൃതി ഉണ്ടാകുന്നു എന്ന് പറയും. സാധാരണ അർത്ഥമുള്ള ഏതൊരു ശബ്ദം ഉച്ചരിച്ചു കഴിഞ്ഞാലും ആ ശബ്ദത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ വാച്യമായിരിക്കുന്ന വസ്തു ഉടനെ സ്മൃതിയിലേക്ക് വരും, നമ്മുടെ മനോമണ്ഡലത്തിലേക്ക് അത് വരും. ആനയെന്നോ കുതിരയെന്നോ എന്ത് കേട്ടാലും പറഞ്ഞാൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ വരും, എങ്ങനെയാണോ വ്യക്തിയുടെ സംസ്കാരം അതനുസരിച്ച് അങ്ങനെ വരുന്നത്. ഓമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് ഒരു വസ്തുവിന്റെ വാചകമാണ്. അടുത്ത് ഓം എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ വളരെ ഏകാഗ്രമായ മനസ്സുള്ള ഒരാൾക്ക് ഏത് വസ്തുവിനെ കുറിച്ച് ഉച്ചരിക്കുമ്പോഴും ഏകാഗ്രതയോടുകൂടി ഉച്ചരിക്കുമ്പോൾ മാത്രമേ ആ വസ്തുവിനെ കുറിച്ച് ഉള്ള പൂർണ്ണ രൂപം അന്തസ്സനത്തിൽ വരത്തും. അല്ലെങ്കിൽ എത്രമാത്രം ആ വസ്തുവിന് ഏകാഗ്രതയുണ്ടോ അതിനനുസരിച്ച് ആ വസ്തുവിനെ വസ്തുവിന്റെ രൂപം നമ്മുടെ ഉള്ളിൽ വരും. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അത് ഏകാഗ്രപ്പെട്ട ആ വാക്യത്തിൽ അർത്ഥത്തിൽ ഏകാഗ്രപ്പെട്ട ആ ശബ്ദത്തെ ഉച്ചരിക്കുന്നു, ആ ഏകാഗ്രതയ്ക്കനുസരിച്ച് ആ വസ്തുവിന്റെ രൂപം ഉള്ളിൽ വരും. അതിന് ആ വ്യക്തിയിലിരിക്കുന്ന പ്രബലമായ സംസ്കാരമാണ് അതിന് കാരണം. അതുപോലെ ഓം എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ അവിടെ ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രബലമായ സംസ്കാരമൊന്നുമില്ല. ഓം എന്ന് പറയുന്ന ശബ്ദത്തിന് വാച്യമായിരിക്കുന്ന ചൈതന്യമാണ്. ഓം എന്നുള്ള ശബ്ദത്തെ ഏകാഗ്രതയോടുകൂടി ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ സ്ഫുരിക്കുന്നത് ചൈതന്യമാണ്. ഓം ശബ്ദത്തിന്റെ അർത്ഥമായി ചൈതന്യസ്ഫുരണം ഉണ്ടാവും. ആ ചൈതന്യസ്ഫുരണത്തെ വാസിക്കുക. അങ്ങനെ മൂന്ന് തരത്തിൽ ഓം ശബ്ദത്തിന്റെ ഉപാസനയുണ്ട്. ഒന്നുകിൽ ആ പ്രതീകത്തെ, അല്ലെങ്കിൽ ശബ്ദത്തെ, അല്ലെങ്കിൽ വാക്യത്തെ. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്. ഓം ശബ്ദ വാച്യം, ഓം ശബ്ദ പ്രതീകം. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം, ധ്യാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, മനസ്സിത് ഏതെങ്കിലും ആവാം, ചിലപ്പോൾ ഇത് ഏതാണെന്നൊന്നും വേർതിരിച്ചറിയാതെ, കഥയറിയാതെ ആട്ടം കാണുകയും ആവാം, അല്ല ചിലപ്പോൾ ഇത് മറിച്ച് വേർതിരിച്ചറിഞ്ഞിട്ടും ആവാം ഓമിനെ ഉപാസിക്കുന്നു. അപ്പൊ അതിന് മുഖ്യമായിട്ടുള്ളത് എന്താണ്? ഓം എന്ന് പറയുന്ന ആലംബനത്തെ ബ്രഹ്മമായി സങ്കല്പിക്കുന്നതെന്ന, ഓം എന്ന് പറയുന്ന ശബ്ദത്തെ അനുസന്ധാനം ചെയ്യുന്നതല്ല, ഓം എന്ന് പറയുന്ന ശബ്ദത്തെ ഏകാഗ്ര മനസ്സോടുകൂടി ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ സ്ഫുരിക്കുന്ന ചൈതന്യം ഭാവന ചെയ്യുന്നതാണ് മുഖ്യമായിട്ടുള്ള ഓങ്കാരോപാസന. ഓം ശബ്ദവാക്യം എന്നിവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന അതാണ്, അതാണ് ഇവിടെ പറയുന്ന ബ്രഹ്മതത്വം എന്നാണ്. അതിന് ഓം ശബ്ദം പ്രതീകമായും ഇരിക്കുന്നു. ഓം ശബ്ദ അനുസന്ധാനത്തിലൂടെയും എത്തിച്ചേരുന്നത് ആ തത്വത്തിൽ തന്നെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമത് പറഞ്ഞു. ഓം ശബ്ദ പ്രതീകം വെച്ച ഓം ശബ്ദ പ്രതീകവുമാണ്. ഓം ശബ്ദമാകുന്ന പ്രതീകത്തോടു കൂടിയതുമാണ് ആ പരമാത്മവസ്തു എന്നാണ്. രണ്ടു തരത്തിലുമാകാം എന്നാണ്. അങ്ങനെയുള്ള ഓം എന്നുള്ള ഒറ്റ ശബ്ദത്തിലൂടെ, ആ ശബ്ദത്തിലൂടെ ആ തത്വത്തെ ഇവിടെ നവീകരിച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തത്വപ്രത്യഹം ബ്രഹ്മാസ്യങ്ങളോ മഹാവാക്യങ്ങളോ പോലെ ഉള്ളൊരു മഹാവാക്യമാണ് ഓം എന്ന് പറയുന്നു. ഈ പ്രണവും അതിന് മഹാവാക്യത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകാക്ഷരമുള്ള മഹാവാക്യമാണ് അത്. വാക്യം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പദങ്ങൾ വേണം, ഒന്നിൽ കൂടുതൽ അക്ഷരം വേണം. ഓം എന്ന് പറയുന്നത് ഈ ഒരു ശബ്ദം ഒഴിക്കുക, ബാക്കിയുള്ള എല്ലാ വാക്യങ്ങൾക്കും ആ നിയമം ബാധകമാണ്. ഓമിന് മാത്രം മറ്റു വാക്യങ്ങളുടെ നിയമം ബാധകമല്ല. ഏകാക്ഷരി മഹാവാക്യമാണ്, ഒരക്ഷരം മാത്രമുള്ള മഹാവാക്യമാണ്. മറ്റു മഹാവാക്യങ്ങൾക്കുള്ള നിയമങ്ങൾ അവിടെ ഇല്ല. ആ ഒറ്റ ശബ്ദം തന്നെ, ആ ഒറ്റ ശബ്ദത്തിന്റെ ഉച്ചാരണത്തിലും ആ ഏക ശബ്ദത്തിന്റെ ശ്രവണത്തിലും അവന്റെ മനസ്സ് ഏകാഗ്രമാണെങ്കിൽ അവിടെ ബ്രഹ്മചൈതന്യം ഉള്ളിൽ സ്ഫുരിക്കുന്നു എന്നാണ്. അതിനനുസന്ധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപദേശിക്കുന്നു. ഉത്തമാധികാരികൾക്ക് അത് സദ്യോമുക്തിക്ക് കാരണമായി തീരുന്നു എന്നാണ് വേദത്തിൽ പറയുന്നത്. അതിന്റെ അർത്ഥം നോക്കാം. സർവേ വേദാഹ, സർവവേദങ്ങളും യത് പദം, ഏതൊരു പ്രാപ്യസ്ഥാനത്തെയാണ് ആമനന്തി പ്രതിപാദനം ചെയ്യുന്നത്. സർവാണി തപാംസിച്ച, സർവതപസ്സുകളും യത് വദന്തി, ഏതെന്നിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. യതിച്ഛന്തു, ഏതെന്നിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ബ്രഹ്മചര്യം ചരന്തി, ബ്രഹ്മചര്യം അനുഷ്ഠിക്കപ്പെടുന്നത്. തത്പദം, ആ പദത്തെ തേ നിനക്ക് സംഗ്രഹീനം പ്രവീണി ചുരുക്കി പറഞ്ഞു തരാം. ഏതത്, അത് ഓം ഇതി, ഓം എന്നാണ്.